ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു 4 ദിവസത്തെ സന്ദർശനത്തിനായി ചൊവ്വാഴ്ച കേരളത്തിലെത്തും. സന്ദർശനത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം കൃത്യമായി കണ്ടെത്തുന്നതിലൂടെ മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ സംസ്ഥാനത്തിന് സാധിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂൾ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. മേൽശാന്തി നറുക്കെടുപ്പ് നാളെ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ മഹാരാഷ്ട്രയ്ക്ക് 20 റൺസിന്റെ 1-ഇന്നിംഗ്സ് ലീഡ്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ കേരള സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 21-ന് രാഷ്ട്രപതി തിരുവനന്തപുരത്തെത്തുക. 22-ന് ശബരിമല ദർശനം. വിപുലമായ തയ്യാറെടുപ്പുകളാണ് സന്നിധാനത്തും പമ്പയിലും ഇതോടനുബന്ധിച്ച് നടക്കുന്നത്. 23-ന് രാവിലെ രാജ്ഭവൻ അങ്കണത്തിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ ശ്രീമതി മുർമു അനാച്ഛാദനം ചെയ്യും. തുടർന്ന് ശിവഗിരിയിൽ നടക്കുന്ന ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദിയിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പാലാ സെന്റ് തോമസ് കോളേജിൽ നടക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും അന്നേ ദിവസം ശ്രീമതി മുർമു പങ്കെടുക്കും. 24-ന് എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത ശേഷം വൈകുന്നേരത്തോടെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ രാഷ്ട്രപതി ന്യൂഡൽഹിക്ക് മടങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനം പുരോഗമിക്കുന്നു. പ്രവാസി മലയാളി സംഗമം മുഖ്യമന്ത്രി ഇന്ന് ബഹ്റിനിൽ ഉദ്ഘാടനം ചെയ്യും. മലയാള മിഷനും ലോക കേരള സഭയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ബഹ്റിനിലെ ഇന്ത്യൻ അംബാസഡർ വിനോദ് ജേക്കബ്, മന്ത്രി സജി ചെറിയാൻ, പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി എന്നിവർ പരിപാടിയിൽ വിശിഷ്ടാതിഥികളാകും. അമീബിക് മസ്തിഷ്ക ജ്വരം കൃത്യമായി കണ്ടുപിടിക്കുന്നതിലൂടെ രോഗം മൂലമുള്ള മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആഗോളതലത്തിൽ 98% മരണനിരക്കുള്ളപ്പോൾ കേരളത്തിൽ ഇത് 23% എത്തിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി മാനന്തവാടിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തിരിച്ചറിയപ്പെടാതെ പോകുമായിരുന്ന അമീബിക് മസ്തിഷ്ക ജ്വരബാധ കൃത്യമായി കണ്ടെത്തുന്നതിലൂടെ നിരവധി ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചതായും ശ്രീമതി വീണ ജോർജ് വ്യക്തമാക്കി.
അമീബിക് മസ്തിഷ്ക ജ്വരം അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും കാരണം കണ്ടെത്തുന്നതിനും ശ്രമിക്കുന്നതിലൂടെ അത്രയും മരണനിരക്കുള്ള ഒരു രോഗത്തെ 24%ത്തിലേക്കും 23%ത്തിലേക്കും മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയുമായി. അല്ലെങ്കിൽ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള മസ്തിഷ്ക ജ്വരങ്ങളായിട്ട് ഈ കേസുകൾ ഒക്കെ ആകുമായിരുന്നു. അങ്ങനെ മരണത്തിലേക്ക് പോകുമായിരുന്ന കേസുകളിൽ ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ഇടപെടൽ കൊണ്ട് സാധ്യമാകുന്നത്.
പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ പ്രവേശിക്കാമെന്ന DDEയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന മാനേജ്മെന്റിന്റെ ആവശ്യം കോടതി തള്ളുകയായിരുന്നു. ജസ്റ്റിസ് വി ജി അരുണാണ് കേസ് പരിഗണിച്ചത്. CBSE സ്കൂളിന്റെ നിയമാവലിയിൽ ഇടപെടാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് അധികാരമില്ലെന്നായിരുന്നു മാനേജ്മെന്റിന്റെ വാദം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം രാജ്യത്ത് നടപ്പിലാക്കിയ ഏറ്റവും വലിയ നികുതി പരിഷ്കരണമാണ് GST ഘടനാ പരിഷ്കരണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തിന് വ്യാപാരി വ്യവസായ സമൂഹം വലിയ പിന്തുണയാണ് നൽകുന്നതെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു.
GST 2 വ്യാപാരി വ്യവസായി സമൂഹത്തിന്റെ ദീർഘകാല ആവശ്യമായിരുന്നു. GST യെ കൂടുതൽ ലളിതമാക്കാൻ ഈ പരിഷ്കാരത്തിന് സാധിച്ചു. നികുതി സ്ലാബുകളുടെ എണ്ണം 4-ൽ നിന്ന് 2 കുറഞ്ഞത് മാത്രമല്ല ആവശ്യ വസ്തുക്കളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും നികുതി കുറച്ചതും ജനങ്ങൾക്ക് വലിയ നേട്ടമായി. ഇത് ഉപഭോഗവും വ്യാപാരവും വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി സമ്പദ് വ്യവസ്ഥ കൂടുതൽ ചലനാത്മകമാകുകയും ചെയ്യും. ബില്ലിംഗ്, റിട്ടേൺ ഫയലിംഗ്, മറ്റ് നടപടിക്രമങ്ങൾ എന്നിവ കൂടുതൽ ലളിതമാവുകയും ചെയ്തു. എന്നിരുന്നാലും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ചെറുകിട വ്യാപാരികൾക്ക് വേണ്ടത്ര സമയം ലഭിച്ചില്ല എന്നൊരു പരിഹവും ഞങ്ങൾക്കുണ്ട്.
തൃശൂർ പാലിയേക്കരയിൽ ടോൾ പിരിക്കാൻ ഉപാധികളോടെ അനുമതി നൽകി ഹൈക്കോടതി. പഴയ നിരക്ക് തന്നെ തുടരാനാണ് നിർദ്ദേശം. ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പാലിയേക്കര ടോൾ ബൂത്തിന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തുറന്നു. തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിച്ചു. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തിരികെ എത്തിച്ച സ്വർണപ്പാളികൾ ദ്വാരപാലക ശില്പങ്ങളിൽ ഇന്ന് പുനഃസ്ഥാപിച്ചു. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് തുലാം 1 നാളെ രാവിലെ സന്നിധാനത്ത് നടക്കും. 21 ചിത്തിര ആട്ടത്തിരുനാൾ പ്രമാണിച്ചുള്ള പൂജകൾ നടക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് 22 തീർത്ഥാടകർക്ക് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണപ്പാളി അപഹരണ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം 30 വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പത്തനംതിട്ട റാന്നി 1 മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. കോടതി പരിസരത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ചെരുപ്പേറുണ്ടായി. യാനം ട്രാവൽ ലിറ്ററേച്ചർ ഫെസ്റ്റിന് വർക്കലയിൽ തുടക്കമായി. ലോക സഞ്ചാര സാഹിത്യ മേഖലയിൽ കേരളത്തെ കൂടുതൽ അടയാളപ്പെടുത്താൻ ഫെസ്റ്റിവൽ സഹായിക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരള ടൂറിസം സംഘടിപ്പിക്കുന്ന യാനം സാഹിത്യവും യാത്രയും കൂടിച്ചേരുന്ന രാജ്യത്തെ തന്നെ ആദ്യ സംഗമമാണ്. സഞ്ചാര സാഹിത്യ മേഖലയിലെ ലോക പ്രശസ്തരും സാഹസിക സഞ്ചാരികളും ബ്ലോഗർമാരും 3 നീളുന്ന സഞ്ചാര സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഭൌമസൂചിക പദവി ലഭിച്ച ഓണാട്ടുകര എള്ളിന്റെ കൃഷി കൂടുതൽ സജീവമാകുന്നു. 50 സ്ഥലത്താണ് ഇത്തവണ എള്ള് കൃഷി ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
ഓണാട്ടുകരയിൽ ഏറ്റവും കൂടുതൽ എള്ള് കൃഷി നടക്കുന്നത് തഴവയിലാണ്. തഴവ പാടശേഖരം ഉൾപ്പെടെ ഈ പ്രദേശത്ത് കൃഷി ചെയ്തു വരുന്ന തിലധാര, കായംകുളം 1 എന്നീ എള്ളിനങ്ങൾക്കാണ് ഭൌമസൂചിക പദവി ലഭിച്ചത്. ഓണാട്ടുകര വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ കൃഷിഭവനുകൾ മുഖേനയാണ് എള്ള് കൃഷിക്ക് പിന്തുണ നൽകുന്നത്. ഇതിനാവശ്യമായ വിത്തും വളവുമെല്ലാം കൃഷിഭവനുകൾ നൽകുന്നു. 3 കൊണ്ടാണ് എള്ള് വിളവെടുക്കുന്നത്. വിളവെടുക്കുന്ന എള്ള് ഓണാട്ടുകര വികസന ഏജൻസി സംഭരിച്ച് അതിൽ നിന്നും എള്ളെണ്ണ ഉത്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്നുണ്ട്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26 രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 127 പതിപ്പിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ 10 ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 9 നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അറബിക്കടലിലെ ചക്രവാത ചുഴി നാളെയോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഈ മാസം 21 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ മഹാരാഷ്ട്രയ്ക്ക് 20 ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. കേരളത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് 219 റൺസിന് അവസാനിച്ചു. 3 35 റൺസ് എന്ന നിലയിലാണ് കേരളം ഇന്ന് കളി ആരംഭിച്ചത്. 2 ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തുടങ്ങിയ മഹാരാഷ്ട്ര 3 ദിവസം കളി നിർത്തുമ്പോൾ വിക്കറ്റ് പോകാതെ 51 റൺസ് എന്ന നിലയിലാണ്. ദേശീയ സീനിയർ വനിതാ 2020 ടൂർണമെന്റിൽ ഗുജറാത്തിനെ തോൽപ്പിച്ച് കേരളം. 4 കേരളത്തിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് 20 9 വിക്കറ്റ് നഷ്ടത്തിൽ 100 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളം 16.4 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 485 പോയിന്റ് ഉയർന്ന് 83,952 നിഫ്റ്റി 125 പോയിന്റ് നേട്ടത്തിൽ 25,710 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. സ്വർണം ഗ്രാമിന് 355 രൂപ ഉയർന്ന് 12,170 രൂപയും പവന് 97,360 രൂപയുമാണ് ഇന്നത്തെ വില. സാമൂഹ്യനീതി വകുപ്പിന്റെ 50 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ബൌദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി അൻപ് തീവ്ര പരിചരണ പരിപാടി സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. ഭിന്നശേഷിക്കാരും കുടുംബവും നേരിടുന്ന പ്രയാസങ്ങൾ സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ക്യാമ്പയിനിന്റെ പ്രധാന ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 4 സന്ദർശനത്തിനായി ചൊവ്വാഴ്ച കേരളത്തിലെത്തും. സന്ദർശനത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം കൃത്യമായി കണ്ടെത്തുന്നതിലൂടെ മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ സംസ്ഥാനത്തിന് സാധിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂൾ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു. മേൽശാന്തി നറുക്കെടുപ്പ് നാളെ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ മഹാരാഷ്ട്രയ്ക്ക് 20 റൺസിന്റെ 1 ഇന്നിംഗ്സ് ലീഡ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.